ഇതിനേക്കാൾ വലിയ സങ്കടം എന്താ വരാൻ? ഇതൊക്കെ പോലെ ഈ പ്രപഞ്ച ജീവിതം മതി, ഇത് ധാരാളമാണ്. മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മതിക്കൊഴുന്ന മതി ചന്ദ്രൻ, കൊഴുന്ന ചന്ദ്രകല, ചന്ദ്രകലാധരനായ മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവ, ചന്ദ്രകലയെ കിരീടമായി ധരിക്കുന്ന അല്ലയോ രാജാവേ, ഹേ രാജൻ, മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവ. ഇതെന്തൊരു പ്രയോഗമായിരുന്നേ കവിതയില്, കവിതാങ്കന വീണ് കിടക്കുന്ന പ്രയോഗങ്ങളാണ്. അതിന്റെ ഒഴുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവ, ചന്ദ്രകലാധരനായ ഹേ രാജൻ, പ്രഭു കനിഞ്ഞ് കാരുണ്യപൂർവം മുൻമതിക്കുടം, മുമ്പിൽ അങ്ങയെ കാത്തു നിൽക്കുന്ന എന്റെ ബുദ്ധിയാകുന്ന കലശം, എന്റെ ബുദ്ധിയാകുന്ന കുടം, മതിക്കുടം. അവിടെ നേരത്തതില് മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മുൻമതിക്കുടം, ആ പ്രയോഗങ്ങളുടെ ചാരുത. നിങ്ങൾ സാഹിത്യം പഠിക്കുന്നവരോ പഠിപ്പിക്കുന്നവരോ ഉണ്ടെങ്കിൽ വളരെ ഗംഭീരമാണ് അത്. ഇതിലെ ഭക്തിയുടെയും വേദാന്തത്തിന്റെ അല്ല, സാഹിത്യം സഹിതത്വമാണ്, ജീവപരയോരൈക്യം, സഹൃദയ ഹൃദയാഹ്ലാദമെന്ന് ആനന്ദവർദ്ധനൻ. അതിനൊക്കെ മുമ്പ് തന്നെ ഭാരതീയർ, ആനന്ദവർദ്ധനനും വളരെ മുമ്പ് തന്നെ, സഹിതത്വമാണ് സാഹിത്യമെന്ന്. സഹിതോഭവ ഇതി സാഹിത്യ, സഹിതമായി ഭവിക്കുന്നത് സാഹിത്യം. എന്തിനോടുള്ള സഹിതത്വം? ഈശ്വരനോടുള്ള സഹിതത്വം. അതുകൊണ്ടാണ് ചാരുവായിരുന്നത്, വിഷയങ്ങളോടല്ല. വിഷയത്തിൽ സാഹിത്യമില്ല, ബന്ധമേ ഉള്ളൂ. ആ നിലയിൽ ഗംഭീരമാണ്. പ്രഭോ കനിഞ്ഞ് കാരുണ്യപൂർവം മുൻമതിക്കുടം, മുൻപിൽ അങ്ങയെ കാത്തു നിൽക്കുന്ന എന്റെ ബുദ്ധിയാകുന്ന കലശം, കുടം കവിഞ്ഞു വായുമാറ്, നിറഞ്ഞു വഴിയുമാറ്, നിറഞ്ഞ് കവിയുമാർ, എന്റെ ബുദ്ധി നിറഞ്ഞ് കവിയുമാർ, നീ അവിടുന്ന് ചൂടിയാടൂ, എന്റെ ബുദ്ധിയാകുന്ന കലശമെടുത്ത് നീ ഒന്ന് താണ്ഡവമാടൂ. നിന്റെ താണ്ഡവം കഴിയുമ്പോൾ എന്റെ ബുദ്ധി നിറഞ്ഞ് കവിയട്ടെ. എന്ന് പ്രാർത്ഥിക്കുക, നല്ലൊരു കൽപ്പനയാണ്. എന്റെ ബുദ്ധി എന്റെ കയ്യിൽ ഇരുന്നിട്ട് കിഞ്ചിജ്ഞനായി ഒരുങ്ങിപ്പോവാണ്. നീ ഒന്നെടുത്ത് ചൂടിയാടിയാൽ എന്റെ ബുദ്ധിയാകുന്ന കലശമേന്തി നീ ഒന്ന് നൃത്തം വെച്ചാൽ അത് കവിഞ്ഞൊഴു. നല്ല, വളരെ സർവത്ര ഭഗവാനുണ്ടായിരുന്നിട്ടും സർവവ്യാപിയായിട്ടും അറിയാതെ ജഡമയമായി സംസാരബന്ധത്തിൽ അകപ്പെട്ട് സർവത്ര സർവഥ സദാ ദുഃഖം കൊണ്ട് കരഞ്ഞ് ആഴ്ച തീർക്കുന്ന ഈ ഉള്ളവനെ ആലോചിച്ചാൽ ഇനി എന്ത് സങ്കടം വരാനുള്ളത്? ഇതിലപ്പുറം ഇനി സങ്കടം വരാനില്ല. ചന്ദ്രകലാധരനായ പ്രഭു, മുൻപേ അങ്ങയെ കാത്തു നിൽക്കുന്ന എന്റെ ബുദ്ധി അതാകുന്ന കലശം നിറഞ്ഞൊഴുകുമാർ, അവിടുന്ന് കാരുണ്യപൂർവം ധരിച്ച് നൃത്തം ചെയ്യണമേ. ഭക്തി ഭഗവാങ്കൽ സാഹിത്യമാകുന്ന സ്ഥലം ആ ശ്ലോകത്തിലുണ്ട്. ശങ്കരൻ പറയും, മോക്ഷകാരണ സാമഗ്രിയം ഭക്തിരേവഗിരിയസി, എന്റെ ബുദ്ധിയിൽ അങ്ങ് നൃത്തം ചെയ്യണം എന്ന് പറയുമ്പോൾ, അങ്ങ് താണ്ഡവമാടണം എന്ന് ആ ബുദ്ധി വഴിഞ്ഞൊഴുകുന്നത്. നവരസങ്ങളോടുകൂടി ആ നടൻ നൃത്തം ചെയ്യുമ്പോഴാണ് ഏത് നടൻ ഭൈരവനും ഭൈരവിയും താന്ത്രിക സങ്കല്പത്തിൽ വലുതാണ്, ഓർമ്മ വരുമെങ്കിൽ ശങ്കരന്റെ സൗന്ദര്യ ലഹരി ഇത് കാണാം. താണ്ഡവവും ലാസ്യവും അതിലുണ്ടാകുന്ന നവരസങ്ങളും വർണ്ണിതമാണ്. എന്റെ കലശമെടുത്ത് നീ താണ്ഡവമാടുമ്പോൾ ഉണ്ടാകുന്ന എന്റെ ബുദ്ധിയെ ഭഗവത് അർപ്പിതമാക്കുന്ന അന്തർമുഖമാക്കി നിന്നെ മറയ്ക്കുന്ന ആത്മാനുഭവം നിറയ്ക്കുന്ന സവികൽപ സമാധി അനുഭവം ബുദ്ധി വിഷയങ്ങളിൽ നിന്ന് വിട്ട് ഭഗവത് അർപ്പിതമാകുന്ന ഒരവസ്ഥ. സമാധിയുടെ പല അവസ്ഥയുണ്ട്, അതിൽ സവികൽപ്പിതം തന്റെ കൽപ്പനകളെ വിട്ട് ഭഗവത് കൽപ്പിതമാകുമ്പോൾ ഉണ്ടാകുന്ന ശുദ്ധബോധം. എല്ലാം അതാണ് എന്നറിയുന്ന അവസ്ഥ. അവിടെ പിന്നെ വേറെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആത്മനിവേദനം കഴിഞ്ഞ് ഉയരുന്ന അവസ്ഥ. ഹേ ഭഗവൻ നീ വിചാരിക്കണമേ എന്ന് പറഞ്ഞിട്ട് ആ ആത്മനിവേദനത്തില് മനസ്സ് അതിലെ കൽപ്പനകൾ ഇവയൊക്കെ വിട്ട് നിശ്ചയാത്മികയായ ബുദ്ധിയിലൂടെ നീ നിറഞ്ഞു നിൽക്കണം. എന്റെ ബുദ്ധിയാകുന്ന കലശം നീ ചൂടിയാടണം. ആ ചൂടിയാടുക പ്രയോഗവും പ്രാചീനമാണ്, പ്രാക് പ്രയോഗമാണ്. ചൂടിയാടുക എന്ന് പറയുമ്പോ കലശം ചൂടിയാടുന്നത് മറ്റു ബോധമില്ലാതെ ഏകബോധത്തിൽ മാത്രമാണ്. കലശത്തിൽ ബോധമുണ്ടായാൽ ചൂടിയാടാനാവില്ല. മനസ്സിലായില്ല, അത് പിടിയിട്ടില്ല. കലശവും തല ചൂടി ആടിയിട്ടുണ്ടോ? ഇല്ല. ആടുന്ന കണ്ടിട്ടുണ്ടോ? അതുമില്ല. കണ്ടിട്ടുണ്ട്. നമ്മൾ ചൂടിയാടിയാൽ കലശത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവും, അതൊന്നറിയില്ല. അവനാടുമ്പോ കലശത്തെ കുറിച്ചുള്ള യാതൊരു ബോധവുമില്ല. അവൻ ഭക്തിയുടെ ഒരു അക്ഷാംശത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. കലശം അവിടെ ഇരുന്നോളൂ. ഞാൻ രാവിലെ പറഞ്ഞപ്പോ നിങ്ങളിൽ ചിലർക്കെങ്കിലും സംശയമുണ്ട്, നിങ്ങളത് ഉച്ചയ്ക്ക് ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടു. സ്വാമി പറഞ്ഞുകൊണ്ട് ഞാനൊന്നും ചോദിച്ചില്ലെന്നേ ഉള്ളൂ. സ്വാമിമാരോട് അങ്ങനെയൊന്നും ചോദിക്കരുതല്ലോ എന്ന് വിചാരിച്ചാണ്. ലൗകിക കർമ്മങ്ങളിൽ ആലോചന വേണ്ടെന്നാണ് സ്വാമി പറഞ്ഞത്. അത് ശരിയാകുമൊന്നുമില്ല, നമുക്കറിയാം അല്ലേ? അങ്ങനല്ലേ ഉച്ചയ്ക്ക് പറഞ്ഞേ? അവിടെ ആ കത്തരയിലിരുന്ന് ശരിയല്ല വരുന്ന കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോ ഇത് തന്നെയാണ് അതിന്റെ ഉദാഹരണം. അവനത് ചൂടിയാടുമ്പോ അവൻ ചെയ്യുന്ന ആ കർമ്മത്തിൽ അവൻ ആലോചന ഇല്ലെങ്കിൽ ആ കലശം അനങ്ങില്ല. അവൻ എങ്ങനെയൊക്കെ ചാടുന്നു അതുപോലൊക്കെ കലശം. അതിലെ രസകരമായ വസ്തുത, അവനൊന്ന് ചാടിയിട്ട് നിന്നാൽ ആ കലശം അവന്റെ വേഗതയിൽ മുകളിലോട്ട് പോയി കൃത്യമായി അവിടെ തന്നെ. മനസ്സിലായില്ല. ആ കലശത്തിൽ അവന്റെ മനസ്സ് എന്നാൽ അത് നേരെ തലേ വന്ന് തട്ടും മറിയും എല്ലാം താഴെ പോകും. കലശം കരകോക്കി ആടുന്നവരെ കണ്ടിട്ടില്ല? അവർ രണ്ട് കലശം തമ്മാനാടും, ഒരു കലശം തലയിലുണ്ടാവും, നിലത്തൂടെ ഇഴയും, കമന്ന് പൈസ എടുക്കും, വാവുണ്ട്. ശരിയല്ല, കണ്ടിട്ടില്ല? അവർ കമന്ന് പൈസ എടുക്കുമ്പം കലശത്തെ പിടിക്കുന്നില്ല, കലശം അവരുടെ തലയിൽ കൂടെ നിരങ്ങി പുറകിലേക്ക് പോകും. കണ്ടിട്ടില്ല? നിങ്ങളിരുന്ന് വളരെ വിഷമിക്കും, കൈയടിക്കുകയൊക്കെ ചെയ്യും. കാരണം ഈ കലശം തന്നെ തന്നെ നടന്ന് പുറകോട്ട് പോവുക. അവര് പൈസ കടിച്ചെടുത്ത് എഴുന്നേറ്റ് വരുമ്പോ കലശം നടന്ന് മുമ്പിലോട്ട് വരും. ഇങ്ങനൊന്നും കണ്ടിട്ടില്ല? ഇവിടെയൊക്കെ ഉണ്ട് ഈ കരകാട്ടം എന്ന് പറയും. തമിഴ്നാട്ടിൽ നിന്ന് ചില പെൺകുട്ടികൾ വന്ന് കണ്ടിട്ടില്ല? ഇവിടെയുണ്ട്, കണ്ടിട്ടുണ്ട്. എങ്ങനെയാ അവരാടുന്നത്? അത് പിന്നെ ഒരു സൈക്കിളിലെങ്കിലും ശ്രദ്ധ, ഇതവല്ല, ഇതവര ഭഗവാനിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. ഒരു ശ്രദ്ധിച്ചാ പറഞ്ഞു. അപ്പൊ കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം അവരാ ഒരിടത്ത് വെച്ചിരിക്കുക. അങ്ങനെയുള്ളവനായി ജീവിതത്തിൽ വിജയിക്കുന്ന മുഴുവൻ. എന്റെ കലശം നീ ചൂടിയാടിയാൽ നീയാണ് ആടുന്നത്, ഞാനാണ് ആടുന്നതെന്ന് ഓർത്താൽ എന്റെ മിടുക്കത്രയ്ക്ക് കേമോ അല്ല, താഴെ പോകും. ഞാനാണ് പറയാൻ പോകുന്നത്, ഞാനാണ് കേൾക്കാൻ പോകുന്നത്, ഞാനാണ് ഈ കർമ്മം ചെയ്യാൻ പോകുന്നത് തുടങ്ങിയതിലെല്ലാം കിഞ്ചിജ്ഞനെ ഏൽപ്പിച്ചാൽ എല്ലാം കൂടി. കാരണം അവൻ കിഞ്ചിജ്ഞനാണ്. അതുകൊണ്ട് എന്റെ ബുദ്ധിയാകുന്ന കുടം, മന്മതിക്കുടം നീ ചൂടിയാട്, ഞാനല്ല ആടുന്നത്, നീയാണ് ആടുന്നത്. നീ ആടിയാൽ ഞാൻ ആനന്ദിക്കും. ഞാനിതുവരെ ആടിയതാണ് ഈ ജഗത്തിൽ ഞാൻ അനുഭവിച്ച ദുഃഖങ്ങൾ അത്രയും. ഇതാരാ ചെയ്തേ? ഞാനാ ചെയ്തേ ദുഃഖം. ഇതോ അതും ഞാൻ തന്നെയാണ്. ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളുടെ ഞാൻ ചെയ്തു കൂട്ടിയതെല്ലാം നിത്യദുഃഖത്തിന്റെ ഇതിഹാസമായി വരുമ്പോൾ ഇതുവരെ ഞാൻ ചൂടിയാട്ടിയത് നിർത്തി. എന്റെ മതിക്കൂടം നീ ഒന്ന് ചൂടിയാടും. അല്ലയോ ചന്ദ്രകലാധരനായ മന്നവ, നിന്റെ മുൻപിൽ നിന്നെയും കാത്തു നിൽക്കുന്ന എന്റെ ഈ ബുദ്ധി ആകുന്ന കലശം നീയൊന്ന് ചൂടിയാടുന്നതോടുകൂടി അത് നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നല്ല വിഭവമാണ് പത്ത്. അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന്, അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ, നമിച്ചിടും നമ ശിവായ നായക നമോ നമ. നിങ്ങളുടെ പുസ്തകത്തിൽ വിളങ്ങി എന്നെ എന്നത് മാറ്റിട്ട് വിഴുങ്ങി എന്നെ, വിഴുങ്ങി എന്നെ, അങ്ങനെയാണ് നിങ്ങൾ ചൊല്ലുന്നതും കേട്ടത്. ഇതിൽ എഴുതിയിരിക്കുന്നത് വിഴുങ്ങി എന്നെ, അത് നടിച്ചത് തന്നെ. മറ്റത് വിഴുങ്ങി, വിളങ്ങി എന്നുള്ളത് മാറ്റി വിഴുങ്ങി, അത്രേ ഉള്ളൂ. അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന്, അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ, നടിച്ചിടും നമ ശിവായ നായക നമോ നമ. നല്ല ഭക്തിയോടെ ഈ അവസാനത്തെ ശ്ലോകം ചൊല്ലിയാൽ ആ നമശിവായ എന്ന പഞ്ചാക്ഷരം, വൈദികമായ പഞ്ചാക്ഷരം, വൈദിക മന്ത്രങ്ങളിൽ ശ്രേഷ്ഠം പഞ്ചാക്ഷരമാണ്. വൈദിക മന്ത്രങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾ ജപിക്കുന്ന പല മന്ത്രങ്ങളും വൈദികമല്ല, അവൈദികമാണ്. ഗായത്രി വൈദികമാണ്, നമശിവായ വൈദികമാണ്. ആ പഞ്ചാക്ഷര മന്ത്രം, അതാ അക്ഷരങ്ങളെ യോജിപ്പിച്ച് എടുത്ത് നീ വിഴുങ്ങി ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ എന്ന് ഭക്തി പാരവശ്യത്തോടെ ചൊല്ലുമ്പോ നിങ്ങളുടെ തന്തുക്കളിൽ ഒരു പരിണാമം സംഭവിക്കും. അങ്ങനെയാണ് അതിന്റെ യോജി. അതുകൊണ്ടാണ് ഇതിന്റെ ആദ്യത്തെ ശ്ലോകങ്ങളിൽ തന്ത്രാകർമ്മങ്ങളുടെ ഇരിപ്പുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ശൈവ തന്ത്രാകമ പ്രധാനങ്ങളായ സ്വരവിന്യാസങ്ങൾ ഇതിൽ നിഹിതമാണ്. കേരളം അപൂർവമായി ദർശിച്ചിട്ടുള്ള അനുഭൂതി സമ്പന്നന്മാർക്ക് അതിലൊരാളാണ് നാരായണൻ. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന, കാരണം അനുഭൂതിയുടെ ലോകങ്ങൾ വാക്കിന്റെ ലോകങ്ങൾ വേറെ, ആനുഭൗതിക പ്രപഞ്ചമെന്നൊന്നുണ്ട്, അത് യുക്തിയുടെ ലോകമല്ല, അതൊരു വൈകാരികതയുടെ ലോകമാണ്. പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരാൾ, സ്ത്രീയോ പുരുഷനോ, എല്ലാ വേദനകളോടും കൂടി തന്റെ പെറ്റ മാതാവിന്റെ മടിയിൽ വന്നൊന്ന് കിടക്കുമ്പോൾ ആ വിരലുകൾ അവന്റെ തലമുടിക്കിടയിലൂടെ തഴുകി അവൻ പോയ ലോകങ്ങളെ ഒന്നും ഓർമ്മിപ്പിക്കാതെ അവൻ പറയാനൊരുങ്ങിയാൽ തന്നെ അവനെ ഏതോ അജ്ഞേയമായ ഒരു ശൈശവത്തിലേക്ക് നിഷ്കളങ്കമായി കൂട്ടിക്കൊണ്ടുപോകാൻ വെമ്പുന്ന കാമനയുടെ ഒരു ലോകവും തുറന്നു വയ്ക്കാത്ത, കുറ്റപ്പെടുത്തലുകളുടെ ഒരു വാക്കുമില്ലാത്ത, ഒരു മടിത്തട്ട്, സർവസ്നേഹത്തിന്റെയും ഒരു മടിത്തട്ട്, നിങ്ങൾ അല്പനേരം ഒന്ന് സങ്കല്പിച്ചാൽ അത് വിചാരത്തിന്റെ ലോകമല്ല, ഒരു വികാരത്തിന്റെ ലോകമാണെന്ന് മനസ്സിലാവും. അവിടെ നിങ്ങളുടെ വൈകാരിക തന്തുക്കൾ അത്രയും, ഇമോഷൻസ് ഏതോ അവാച്യമായ അനുഭൂതിയെ പുലുകാതിരിക്കില്ല. ബ്രഹ്മ കൈത്തലം കൊണ്ട് സമാനിപ്പിച്ച അമ്മയാണെങ്കിൽ അവൾ ഒരിക്കലും നിങ്ങളുടെ പരാജയത്തെക്കുറിച്ച് നിങ്ങൾ പറയാനൊരുങ്ങിയാൽ പോലും അവൾ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. കാരണം അവൾക്ക് നിങ്ങളുടെ ലാഭനഷ്ടങ്ങളൊന്നും സങ്കല്പത്തിലില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളിലെ പ്രായമായവരുടെ കുട്ടിക്കാലം ഓർത്താൽ മതി. ഏത് കുഴപ്പം പിടിച്ച കേസ് കെട്ടുമായി എത്തിയാലും ഒരു 10 മിനിറ്റ് ആ മടിത്തട്ട് കിടക്കുമ്പോഴേക്ക് പ്രശ്നങ്ങളൊക്കെ തീർന്ന പോലും തോന്നും. ശരിയല്ല, ഓർമ്മയില്ല. പ്രായമായവർക്കും ഓർമ്മയില്ല ഇങ്ങനെ കിടന്നിട്ടുള്ളത്. ഇല്ല, നിങ്ങൾ പഠിക്കാനോ ബുദ്ധി വികസിക്കാനോ ഒക്കെ വേണ്ടിയുള്ള പുസ്തകമൊക്കെ തുറന്നു വെച്ച് വിളക്കമൊക്കെ കത്തിച്ച് പഠിക്കുകയാണെങ്കിൽ ആ അമ്മ ഒന്ന് പതുക്കെ ഊതിക്കിടത്തു മതി.